ഒടുവിലത്തെ സമയത്തേക്ക് നാം വന്നിരിക്കുകയാണ്.
And we were looking at 2 Peter chapter 1.
പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം നാം ചിന്തിക്കുവാനിടയായി.
We saw in verse 11 that you can have an entrance or an abundant entrance into God's kingdom.
ഒന്നാം അധ്യായത്തിന്റെ 11 വാക്യത്തിൽ നാം കണ്ടത് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് സമൃദ്ധിയായ ഒരു പ്രവേശനം സാധ്യമാണെന്ന്.
And that is like the life, the abundant life that Jesus spoke in John chapter 10, verse 10.
യോഹന്നാൻ സുവിശേഷം 10 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ യേശു പറഞ്ഞ സമൃദ്ധിയായ ജീവൻ അതിനോട് തുലനം ചെയ്യാവുന്ന ഒരു കാര്യമാണ് സമൃദ്ധിയായ പ്രവേശനം.
Now what is the difference between life and abundant life?
ജീവനും സമൃദ്ധിയായ ജീവനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
Life means just barely existing, like, you know, even a sick dying patient in a hospital has got life.
ആശുപത്രിയിലെ മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും നാം ജീവനുള്ളവനെന്ന് പറയാറുണ്ട്. പക്ഷേ അത് വെറും നിലനിൽപ്പ് മാത്രമാണ്. സമൃദ്ധിയായ ജീവൻ അതിൽ നിന്ന് വ്യത്യസ്തമാണ്.
You ask the doctor, how is he doing?
ഡോക്ടറോട് രോഗിയുടെ നില എങ്ങനെയുണ്ടെന്ന് നാം ചോദിച്ചാൽ അല്പം ഭേദമായിട്ടുണ്ട് എന്ന് ഡോക്ടർ
പറഞ്ഞേക്കാം.
അടുത്ത ആഴ്ച ഡോക്ടറോട് രോഗവിവരം തിരക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ രോഗിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഡോക്ടറുടെ മറുപടി ഒരല്പം സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്.
Think of a patient who lives in that hospital for year after year like this.
അനേക മാസങ്ങൾ ആശുപത്രിയിലെ ഈ അവസ്ഥയിൽ തുടരുന്ന ഒരു രോഗിയെക്കുറിച്ച് ചിന്തിക്കുക.
He's not dead.
ആ രോഗി മരിച്ചിട്ടില്ല.
He's got life.
അവന് ജീവനുണ്ട്.
But that is a perfect example of many, many believers.
അനേക വിശ്വാസികളും ജീവിച്ചിരിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ അവരുടെ അവസ്ഥ ഈ പറഞ്ഞ രോഗിയുടെ പോലെ.
One time they are up and another time they are down.
ചില സമയത്ത് അവരുടെ സ്ഥിതി അല്പം മെച്ചപ്പെടും, ചിലപ്പോൾ തീരെ അവശനിലയിലാകും.
And they never seem to get out of the hospital.
ഒരിക്കലും ആശുപത്രി വിട്ട് വീട്ടിൽ പോകുവാൻ കഴിയാത്ത നിലയിലുള്ള രോഗികൾ.
That's life.
അത് ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
Not abundant life.
എന്നാൽ ഒരിക്കലും അങ്ങനെയുള്ളവർ സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുന്നവരാണ്.
You see some young man playing football on the field for 90 minutes and ready to play another game. That's abundant life.
എന്നാൽ 90 മിനിറ്റ് ദീർഘം നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ കളി കഴിഞ്ഞതിന് ശേഷവും പിന്നെയും വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കളിക്കാനുള്ള ഉന്മേഷം, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നാം പറയും അവൻ വെറും ജീവനുള്ളവനല്ല, അവൻ സമൃദ്ധിയായ ജീവനുള്ളവനാണ്.
And he's so healthy that even when everybody else gets the flu and other sicknesses, he seems to overcome it.
മറ്റ് പലരും പനിയും അതുപോലുള്ളതായിരിക്കുന്ന അസുഖങ്ങളും ഒക്കെ വേഗത്തിൽ പിടിക്കുന്നവരാണെങ്കിലും ഈ ചെറുപ്പക്കാരൻ അരോഗ്യ ദൃഢഗാത്രനാണ്, അവന് പെട്ടെന്നൊന്നും രോഗം പിടിക്കുകയില്ല.
See, when there's a lot of flu going around town, how is it some people get it and some people don't get it?
ഇൻഫ്ലുവൻസ ഫ്ലൂവിന്റെ ബാധയുണ്ടായിട്ട് പട്ടണത്തിൽ അനേക രോഗികളായി തീരുമ്പോൾ ചിലരെ മാത്രം ഈ രോഗം പിടിക്കാത്തതിന്റെ കാരണം എന്താണ്?
The doctors say because some people have got better resistance in their body to that sickness.
ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചമായ രോഗപ്രതിരോധ ശക്തി അവരുടെ ശരീരത്തിലുണ്ട്.
Something like that in the Christian life.
ക്രിസ്തീയ ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് നാം അറിയണം.
Just like in human bodies there are different degrees of resistance to sickness.
രോഗത്തിനെതിരെ മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത നിലകളിലുള്ളതായ പ്രതിരോധ ശക്തി ഉള്ളതുപോലെ തന്നെ.
Some people, and you know how this resistance comes.
എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ലോക അണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം.
Through many years there's resistance, resistance, and you build up a resistance to disease.
അനേക വർഷങ്ങളായിട്ട് രോഗാണുക്കൾക്കെതിരെ ചെറുത്തു നിൽക്കുന്നതിന്റെ ഫലമായി ശരീരത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ആന്റിബോഡീസ്, അതിന്റെ ഫലമായിട്ട് രോഗത്തെ ചെറുക്കാനുള്ള ഒരു ശക്തി ശരീരത്തിന് ലഭിക്കുന്നു.
And those antibodies in the body have come through previous years of resistance to small sicknesses.
അതിനു മുൻപുണ്ടായിരിക്കുന്ന വന്നിട്ടുള്ള ചെറിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ചെറുത്തു നിൽക്കുവാൻ ശരീരം ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ ആന്റിബോഡികൾ.
That's the principle of all these vaccines they give.
നമുക്ക് രോഗപ്രതിരോധത്തിനായിട്ട് ലഭിക്കുന്നതായിരിക്കുന്ന വാക്സിൻസ് ഉണ്ടല്ലോ, കുത്തിവെപ്പുകൾ, അതിന്റെ പുറകിലുള്ള പ്രമാണം ഇതാണ്.
വാക്സിൻസ് ദേ ആർ ഗിവിംഗ് യു ആക്ച്വലി സം സ്മാൾ ലിറ്റിൽ ജേംസ്.
ഓരോ പ്രതിരോധ കുത്തിവെപ്പിലും വാസ്തവത്തിൽ നമുക്ക് ലഭിക്കുന്ന എന്താണെന്നറിയാമോ? ആ രോഗം വരുത്തുവാൻ കഴിയുന്ന രോഗാണുക്കളുടെ ഒരു ചെറിയ അളവ് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ നിക്ഷേപിക്കുകയാണ്.
And when you fight that inside, your body fights against it, it develops a resistance to the disease when it comes.
വളരെ ചെറിയ അളവിലുള്ളതായിരിക്കുന്ന, ഉദാഹരണത്തിന് വസൂരിക്കെതിരായിട്ട് ഉള്ള പ്രതിരോധ കുത്തിവെപ്പാണെങ്കിൽ വസൂരി ഉളവാക്കുവാൻ കഴിയുന്ന അളവിൽ നൽകുകയില്ല. പക്ഷെ ചെറിയ അളവിലുള്ളതായിരിക്കുന്ന രോഗാണുക്കൾ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ അവയെ ചെറുത്തു നിന്ന് ശരീരത്തിൽ പ്രതിരോധത്തിനുള്ളതായിരിക്കുന്ന ആന്റിബോഡീസ് ഉണ്ടാകുന്നു.
And I mean, people are eager to take those vaccinations because they don't want to get sick.
ഇത്തരത്തിലുള്ള രോഗം ബാധിക്കുവാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് തൽപരരാണ്.
All babies are vaccinated, otherwise many of them would die.
നമ്മുടെ നാട്ടിലുള്ളതായിരിക്കുന്ന ശിശുക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെയും പിന്നീട് ഇടവേളകളിലും അവയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നാം എടുക്കാറുണ്ട്.
That's why God allows us to be tempted.
ഇതേ നിലയിലാണ് ദൈവം നമുക്ക് പരീക്ഷകൾ അനുവദിക്കുന്നത്.
Temptation is like a little bit of that thing which can destroy us coming against us, so we fight it and we become strong.
നമ്മുടെ ആത്മീയ ജീവിതത്തെ മുഴുവനായും ഇല്ലായ്മ ചെയ്യുവാൻ നശിപ്പിക്കുവാൻ സാധ്യതയുള്ള കഴിവുള്ളതായിരിക്കുന്ന ആ പാപത്തിന്റെ ആ വിഷ അണുവിന്റെ ഒരു ചെറിയ അളവ് നമുക്കെതിരെ വരുവാനായിട്ട് ദൈവം അനുവദിക്കുകയാണ്.
See, God makes sure, just like in a vaccination, that it's never too much for you.
ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പും അതുതന്നെയാണ്. വാക്സിനേഷനിൽ ഒരു ചെറിയ അളവിലുള്ളതായിരിക്കുന്ന രോഗാണുക്കളുടെ ഒരു അളവ് നമ്മുടെ ശരീരത്തിൽ തരുന്നുള്ളെന്ന് പറഞ്ഞ പോലെ നമ്മെ കൊല്ലുന്ന നിലയിൽ, കീഴ്പ്പെടുത്തുന്ന നിലയിൽ ഒരു പരീക്ഷയും ദൈവം അനുവദിക്കില്ല.
God will never allow a temptation to come to you that's going to kill you or destroy
you. ആത്മീയ ജീവിതത്തെ അമ്പേ നശിപ്പിച്ച് കളയുന്ന നിലയിലുള്ളതായിരിക്കുന്ന ഒരു പരീക്ഷയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കില്ല.
But it's a process in our life where we face more and more and more and more and more and overcome.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രക്രിയ തുടർമാനമായി നടക്കുമ്പോൾ നമുക്ക് പാപത്തെ എതിർത്തു നിൽക്കുവാൻ, മരണത്തിനെതിരെ നിലപാടെടുക്കുവാനുള്ള ശക്തി, ആത്മീയ ശക്തി നാം ആർജിക്കുകയാണ് ചെയ്യുന്നത്.
That's why it says in James chapter 1.
അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ ഒരു വചനം കാണുന്നത്.
See, words like this are never found in any other religion.
നാം ഇപ്പോൾ വായിക്കാൻ പോകുന്നത് പോലെയുള്ളതായിരിക്കുന്ന വചനങ്ങൾ ലോകത്തിലെ ഇതര മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയുകയില്ല.
മോസ്റ്റ് ക്രിസ്ത്യൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈദർ.
മിക്ക ക്രിസ്ത്യാനികൾക്കും ഈ വസ്തുത മനസ്സിലാകുന്നുമില്ല.
ജെയിംസ് 1:2, കൺസിഡർ ഇറ്റ് ഓൾ ജോയ് മൈ ബ്രദേഴ്സ് വെൻ യു എൻകൗണ്ടർ വേരിയസ് ടൈപ്സ് ഓഫ് ട്രയൽസ്.
യാക്കോബ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യമാണ് നാം വായിക്കുന്നത്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളത് അശേഷം സന്തോഷം എന്ന് എണ്ണുവേ.
Because this is a testing of your faith.
കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ് അവിടെ നടക്കുന്നത്.
What is being tested there?
ആ പരീക്ഷകളിൽ എന്താണ് വാസ്തവത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്? ഒന്നാമത്,
Do you believe that this temptation is not too much for me?
ഒന്നാമത്, ദൈവത്തിന്റെ വാക്ക് തന്നെ നമുക്കുണ്ട് വ്യക്തിപരമായി. നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ജയിപ്പാൻ കഴിയുന്ന അളവിലുള്ളതായിരിക്കുന്ന ഒരു പരീക്ഷയാണ് ഇത് എന്ന് നീ വിശ്വസിക്കുന്നു.
That is the first part of your faith that's tested.
നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെയാണ് പരീക്ഷിക്കപ്പെടുന്നത്.
Any trial,
ഏത് പരിശോധനയാണെങ്കിലും,
anywhere, any type of trial,
ഏത് തരത്തിലുള്ള പരിശോധനയാണെങ്കിലും,
sickness,
അത് രോഗമാകാം,
financial difficulty,
സാമ്പത്തിക പ്രതിസന്ധിയാകാം,
persecution,
കർത്താവിന്റെ നാമത്തിനുള്ള പീഡയാകാം,
losing a job,
ഒരു ജോലി നഷ്ടപ്പെടുന്നതാകാം,
turned out of a house,
വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അനുഭവമാകാം,
whatever the problem is,
പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ,
my faith is being tested,
എന്റെ വിശ്വാസമാണ് പരിശോധിക്കുന്നത്.
Number one, I believe this is something I can handle because God is faithful. He will not allow me to be tested beyond my ability.
നാമത്തെ കാര്യം ഇതാണ്, എന്റെ കഴിവിനു മീതെ ഒരു പരീക്ഷയും നേരിടുവാൻ ദൈവം സമ്മതിക്കയില്ല എന്നുള്ള കാര്യത്തിൽ എന്റെ ഹൃദയം ഉറക്കണം.
And secondly, my faith is being tested as to whether God will give me grace to overcome this when it comes to me.
രണ്ടാമത്തേതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അടിത്തറയാണ് ദൈവം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ പരീക്ഷയിൽ അതിനെ ജയിക്കുവാൻ ആവശ്യമായ കൃപ എനിക്ക് നൽകുവാൻ മതിയായവനാണ് എന്നുള്ള വിശ്വാസം.
And if I pass that test of faith,
വിശ്വാസത്തിന്റെ ആ പരിശോധനയിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ, അവിടെ നാം വായിക്കുന്നത് പോലെ ആ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുണ്ട്.
And gradually it says you will become perfect and complete, lacking in nothing.
നാലാം വാക്യത്തിൽ നാം കാണുന്നു അതിന്റെ പരിണത ഫലം എന്താണ്? നാം ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരും ആകുന്നു. അതാണ് അതിന്റെ ഫലം.
Do you want to be perfect and complete, lacking in nothing in your spiritual life?
നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
I want to be like that.
എനിക്ക് നിശ്ചയമായും അങ്ങനെയാകണം.
And the only place where I can get that training is on this earth. If I can't get it when I go to heaven.
ഞാൻ സ്വർഗത്തിലെത്തിയാൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അഭ്യസനം അവിടെ ലഭിക്കില്ല. ലോകത്തിലെ ജീവിതത്തിന്റെ നാളുകളിൽ മാത്രമേ എനിക്കത് പരിശീലിപ്പാൻ അവസരമുള്ളൂ.
It's only through trial and temptation that I can be perfect and complete, lacking in nothing.
പരീക്ഷകളിലൂടെയും ശോധനകളിലൂടെ മാത്രമേ എനിക്ക് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുവാൻ കഴിയുള്ളൂ.
Then it is impossible to have that in heaven.
സ്വർഗത്തിലെത്തിയതിനു ശേഷം നമുക്ക് ആർക്കും ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു പൂർണ്ണതയിലേക്ക് വരുവാൻ
കഴിയുകയില്ല.
നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ച് ആക്കിയ ഏദൻ തോട്ടം അത് സ്വർഗ്ഗതുല്യമായിരുന്നു, എങ്കിലും അത് സ്വർഗമായിരുന്നില്ല.
Why couldn't God keep them in heaven as soon as he created them?
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉടൻ തന്നെ അവരെ സ്വർഗത്തിൽ അങ്ങ് താമസിപ്പിച്ചാൽ പോരായിരുന്നു.
Because there's no temptation in heaven.
സ്വർഗത്തിൽ പരീക്ഷയൊന്നുമില്ല, അവർക്ക് പൂർണ്ണര തികഞ്ഞവരാകാനുള്ള സാധ്യതയില്ല.
The devil couldn't come to heaven to tempt Adam and Eve.
അവർ സ്വർഗത്തിൽ അവരെ ആദ്യത്തെ ദിവസമേ പാർപ്പിച്ചിരുന്നവരിൽ പിശാചിന് അവിടെ ചെന്ന് അവരെ പരീക്ഷിക്കുവാൻ സാധ്യമല്ല.
They would never have sinned.
അവർ ഒരിക്കലും പാപം ചെയ്യുകയില്ലായിരുന്നു എന്നുള്ള സത്യമാണ്.
But they would never have become holy.
എന്നാൽ അതേ സമയം തന്നെ അവർ ഒരിക്കലും വിശുദ്ധരാകുകയും ചെയ്യുമായിരുന്നു.
You cannot become holy without being tempted.
നിങ്ങൾ പരീക്ഷിക്കപ്പെടാതെ ഒരു കാലത്തും നിങ്ങൾക്ക് വിശുദ്ധരായി തീരുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം നാം ഇന്ന് ഓർക്കണം.
That is the message in the beginning of the Bible in the testing of Adam and Eve.
ആദാമിനെ ഹവ്വയെയും പരീക്ഷിക്കുവാൻ ദൈവം പിശാചിനെ പാമ്പിന്റെ രൂപത്തിൽ അനുവദിച്ചപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ സന്ദേശം അതാണ്.
If you pray that you'll never have any testing, you're actually praying, Lord, don't ever make me holy.
നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അറിഞ്ഞോ അറിയാതെയോ കർത്താവേ ഒരു പരീക്ഷയും നേരിടുവാൻ എന്നെ അനുവദിക്കരുത് എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫലത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? ദൈവമേ എന്നെ ഒരിക്കലും വിശുദ്ധനാക്കരുതേ വിശുദ്ധയാക്കരുതെന്ന്.
Supposing you never go to any of the examinations in school.
സ്കൂളിലോ കോളേജിലോ ഉള്ള യാതൊരു പരീക്ഷയും നിങ്ങൾ ഒരിക്കലും അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ
which class would you be in today?
ഇന്ന് അങ്ങനെ പരീക്ഷയും നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഏത് ക്ലാസ്സിലിരുന്നേനെ?
Whatever your age.
നിങ്ങളുടെ പ്രായം എത്രയും ആയിക്കൊള്ളട്ടെ,
you have all been in the kindergarten.
നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ കിൻഡർ ഗാർഡനിൽ തന്നെ ഇരുന്നേനെ.
ബിക്കോസ് ഓൾ എക്സാമിനേഷൻസ് യു അവോയ്ഡ്.
നിങ്ങൾ സകല പരീക്ഷകളെയും ഒഴിവാക്കും.
വൈ ആർ പേരന്റ്സ് സോ ഈഗർ ടു സെൻഡ് ദേർ ചിൽഡ്രൻ ടു ഡു ദി എക്സാമിനേഷൻ ഈവൻ ഇഫ് ദേ ഗോട്ട് ഫീവർ ഓർ ഹെഡേക്ക് ഓർ എനിതിങ്?
ഒരു ചെറിയ തലവേദനയോ പനിയോ ഒക്കെ ഉണ്ടെങ്കിലും മക്കളെ വളരെ നിർബന്ധിച്ച് ഉത്സാഹിപ്പിച്ചൊക്കെ പരീക്ഷയ്ക്ക് എന്താ ഈ മാതാപിതാക്കന്മാർ വിടുന്നത്?
ബിക്കോസ് ദേ നോ ദാറ്റ്സ് വൈ യു ഗെറ്റ് എ പ്രൊമോഷൻ.
കാരണം മാതാപിതാക്കന്മാർക്ക് അറിയാം ക്ലാസ് കയറ്റം കിട്ടണമെന്ന് വരികിൽ പരീക്ഷയിൽ കൂടെ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ.
ഇറ്റ്സ് എക്സാക്ട്ലി ദി സെയിം ഇൻ ദി ക്രിസ്ത്യൻ ലൈഫ്.
ക്രിസ്ത്യൻ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ മുകളിലേക്കുള്ള വളർച്ച എന്ന് നാം അറിയണം.
ദാറ്റ്സ് വൈ ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഡിഫറന്റ് ഫോർ ജീസസ്.
യേശുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല.
ഹി വാസ് ടു ബി അവർ എക്സാമ്പിൾ.
നമ്മുടെ മാതൃക മുന്നോടിയായിട്ട് തീരുവാൻ കൂടിയാണ് യേശു വന്നത്.
ലെറ്റ്സ് ലുക്ക് അറ്റ് സംവൺ ഹൂ ഹാഡ് ആൻ അബണ്ടന്റ് എൻട്രൻസ് ഇൻടു ഗോഡ്സ് കിംഗ്ഡം.
ദൈവരാജ്യത്തിലേക്ക് സമൃദ്ധമായ പ്രവേശനം ലഭ്യമായ ഒരുവനെ കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം.
ദാറ്റ്സ് ജീസസ് ക്രൈസ്റ്റ്.
അത് യേശു അല്ലാതെ മറ്റാരുമല്ല.
ആൻഡ് ഹൗ വാട്ട്സ് ഓൾ എ പാത്ത് ദാറ്റ് ഹീ വാക്ക്ഡ് ടു ഗെറ്റ് ആൻ അബണ്ടന്റ് എൻട്രൻസ് ഇൻടു ഗോഡ്സ് കിംഗ്ഡം.
ദൈവരാജ്യത്തിലേക്ക് സമൃദ്ധമായിരിക്കുന്ന ഒരു പ്രവേശനം തനിക്ക് സാധ്യമാകുവാൻ യേശു നടന്ന വഴിത്താര നമുക്ക് ശ്രദ്ധിക്കാം.
ഇറ്റ് സേസ് ഇൻ ഹീബ്രൂസ് 4:15 ഹീ വാസ് ടെംപ്റ്റഡ് ഇൻ എവരി പോയിന്റ്.
എബ്രായരുടെ 4:15 പതിനഞ്ചാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? സകലത്തിലും എല്ലായിടത്തും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് ഈ യേശു.
വാസ് ജീസസ് ടെംപ്റ്റഡ് ടു ബി ആംഗ്രി?
യേശു കോപിഷ്ഠനാകുവാൻ എപ്പോഴെങ്കിലും പരീക്ഷിക്കപ്പെട്ടിരുന്നോ?
യു ഓൺലി ഗോട്ട് ടു ആസ്ക് യുവർസെൽഫ്, ആർ യു ടെംപ്റ്റഡ് ടു ഗെറ്റ് ആംഗ്രി? ദാറ്റ്സ് ഓൾ.
നിങ്ങൾ എപ്പോഴെങ്കിലും കോപിക്കാനായിട്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ മതി.
വാസ് ജീസസ് ടെംപ്റ്റഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്?
ആത്മഹത്യ ചെയ്യുവാൻ യേശുവിന് എപ്പോഴെങ്കിലും പരീക്ഷ ഉണ്ടായിട്ടുണ്ടാകുമോ?
ഇസ് എനി ബിലീവർ ടെംപ്റ്റഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്?
ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് തന്റെ ജീവൻ എടുത്തു കളയാനുള്ള പരീക്ഷ എപ്പോഴെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
യെസ്,
തീർച്ചയായും അതിനുള്ള സാധ്യതയുണ്ട്.
When the devil told Jesus to jump off the top of the temple, that was suicide.
40 ദിവസത്തിന് ശേഷം മരുഭൂമിയിലായിരുന്ന യേശുവിനോട് ദേവാലയ ഗോപുരത്തിന് മുകളിൽ താഴേക്ക് ചാടുവാൻ പിശാചി പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അവൻ പറഞ്ഞത് ആത്മഹത്യയാണല്ലേ?
Just like he tells some people to jump off a bridge or some high building or something like that.
ഒരു പാലത്തിൽ നിന്ന് നദിയിലേക്കോ അതോ ഉയരമുള്ളൊരു കെട്ടിടത്തിന്റെ മൂലത്തെ നിലയിൽ താഴേക്ക് ചാടുവാനോ ഒരുവനെ പിശാച് പ്രേരിപ്പിക്കുമ്പോൾ ഇത് തന്നെയല്ലേ
ചെയ്യുന്നത്?
യേശുവിന് പെൺകുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലും പരീക്ഷ ഉണ്ടാകുമായിരുന്നോ? നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ പരീക്ഷ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി.
You know, we've got such a wrong picture of Jesus, as though he was not tempted in any way like us.
യേശുവിനെ കുറിച്ച് നമ്മുടെ പലരുടെയും മനസ്സിലുള്ള ചിന്ത വളരെ വികലമായ ചിന്തയാണ്, തെറ്റായ ചിന്തയാണ്. കാരണം നമുക്കുള്ള ഒരു പരീക്ഷയും നേരിടാത്ത ഒരു യേശുവിനെയാണ് നാം പലരും അറിഞ്ഞിരിക്കുന്നത്.
None of us have seen Jesus.
നാം ആരും നമ്മുടെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ കണ്ടിട്ടില്ല.
And the only understanding we have of Jesus is from the Bible. Everything else is not true.
ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമാണ് ആധികാരികമായി യേശുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. മറ്റേതെല്ലാം കേട്ടുകേഴ്വികളാണ്, ഒരുപക്ഷെ പാരമ്പര്യമാണ്.
Even though it says here in the Bible he was tempted like us, we don't believe it.
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഈ വചനത്തിൽ നമുക്ക് തുല്യമായി സകലത്തിലും യേശു പരീക്ഷിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നെങ്കിലും നമ്മൾ പലരും അത് വിശ്വസിക്കുന്നില്ല.
Now I know that in the Malayalam there's a slightly different translation here.
മലയാള പരിഭാഷയിലെ ആശയം അത്ര വ്യക്തമല്ല എന്ന് എനിക്കറിയാം.
But if you read verse 15 and 16 you can know that translation is wrong.
15 16 വാക്യങ്ങളിലൂടെ നാം വായിച്ചാൽ നമുക്കറിയാം 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് അർത്ഥമാക്കുന്നത്.
In Malayalam it looks as though he was tempted in every point except in sin.
മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ മാത്രം അവൻ പരീക്ഷിക്കപ്പെട്ടില്ല, മറ്റെല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടു.
There is no other temptation.
നിങ്ങൾ ഒരു നിമിഷം ഒന്നിച്ച് ശാന്തമായി ചിന്തിച്ചു നോക്കിക്കാട്ടെ, ഈ പരീക്ഷ എന്ന് പറയുന്നത് എന്തിനാ? പാപം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ
പരീക്ഷ?
ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി തന്നിരിക്കുന്നതായിരിക്കുന്ന വിശപ്പ്, ദാഹം, ഉറങ്ങുവാനുള്ള ആഗ്രഹം, ഇതൊക്കെ പാപമാണോ? ഉറങ്ങാൻ പരീക്ഷിക്കപ്പെട്ടു, ഭക്ഷണം കഴിക്കാൻ പരീക്ഷിക്കപ്പെട്ടു എന്നൊന്നും നാം പറയാറില്ലല്ലോ.
ടെംപ്റ്റേഷൻ ഈസ് നോട്ട് സിൻ.
ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം, പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന അതിൽ തന്നെ പാപമല്ല.
ഇറ്റ് ഇസ് വെൻ ദാറ്റ് ടെംപ്റ്റേഷൻ ഈസ് യീൽഡഡ് ടു ഇൻ ഔർ മൈൻഡ് ദാറ്റ് ഇറ്റ് ബിക്കംസ് സിൻ.
നമ്മുടെ മനസ്സുകളിൽ ഈ പാപത്തിന്റെ പ്രലോഭനം, ഈ ശക്തമായ പരീക്ഷണം, അതിന് നാം കീഴടങ്ങുമ്പോൾ മാത്രമാണ് പാപം സംഭവിക്കുന്നത്.
When it says in the next verse 16, therefore let us go to the throne of grace to get help.
ഈ അധ്യായം അവസാനിക്കുന്ന വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് കരുണ ലഭിപ്പാൻ നമുക്ക് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക.
When it says therefore,
അതുകൊണ്ട് എന്നുള്ളൊരു പദം തുടക്കത്തിൽ നാം കാണുമ്പോൾ,
and the therefore is that Jesus was not tempted in the area of sin.
യേശു പാപത്തിന്റെ മേഖലയിൽ മാത്രം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട്
മീനിങ്
നാം അവന്റെ അടുക്കൽ ചെല്ലുക എന്നാണ് അർത്ഥമാക്കുന്നത്.
Then there is no therefore for me. I cannot go near the throne of grace if it is on the basis of that.
നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യം? യേശു പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, ആ ഒരു വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അവന്റെ അടുക്കൽ സഹായത്തിനുള്ള കൃപയ്ക്കായി ഞാൻ ചെല്ലാൻ പറഞ്ഞാൽ അതിനർത്ഥം എന്താ?
എനിക്ക്
അതിനർത്ഥമില്ലാത്ത ഒരു പ്രസ്താവന.
Then it has to be written, unlike him we can go to the throne of grace for help.
യേശു പാപം ചെയ്യുവാൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്ന് വരികില് അവിടെ ഈ തിരുവചനം ഇങ്ങനെയായിരുന്നു എഴുതപ്പെടേണ്ടത്. യേശു പരീക്ഷിക്കപ്പെട്ടില്ല, പാപം ചെയ്യുവാൻ അവൻ പരീക്ഷിക്കപ്പെട്ടില്ല. എന്നാൽ അവനെ പോലെയല്ല, മറിച്ച് നാം പാപത്തിന്റെ വിഷയത്തിൽ സഹായത്തിനായിട്ട് അവന്റെ അടുക്കൽ ചെന്നാൽ മതി.
സോ ഡോണ്ട് ബി ഫൂൾഡ് ബൈ ദ ഡെവിൾ.
പിശാചിന്റെ തന്ത്രങ്ങൾ കൊണ്ട് നാം ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്.
I will tell you my testimony for more than 30 years.
ഏതാണ്ട് 30 വർഷത്തിലധികമുള്ള എന്റെ ജീവിത സാക്ഷ്യം ഞാൻ പറയാം.
The thing that helped me the most in my life to overcome sin was to recognize that Jesus was tempted exactly like me.
എന്റെ സ്വന്തം ജീവിതത്തിൽ പാപത്തെ ജയിക്കുവാനായിട്ട് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരു വെളിപ്പാട്, ഒരു ചിന്ത ഇതാണ്. എന്നെ പോലെ സകല വിഷയങ്ങളിലും പാപം ചെയ്യുവാൻ പരീക്ഷിക്കപ്പെട്ടെന്നാൽ ജയിച്ച ഒരു യേശുവാണ് എന്റെ മാതൃക.
Those who don't want victory will cling on to some wrong interpretation and say this is what it says in the Malayalam and try to escape out of it.
എന്തു വില കൊടുത്തും പാപത്തിന്റെ മേൽ ജയം നേടണം, ഒരു ജയജീവിതം എനിക്ക് കൂടിയേ കഴിയൂ എന്ന് നിർബന്ധമില്ലാത്തവര് പരിഭാഷയിലുള്ളതായിരിക്കുന്ന ആശയങ്ങളൊക്കെ എടുത്തുകൊണ്ട് യേശു പരീക്ഷിക്കപ്പെട്ടില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു.
But God is a good God.
എന്നാൽ ദൈവം എത്ര നല്ല ദൈവം.
Even for such people he's given them another verse.
അങ്ങനെ 14 വാക്യം വായിച്ചിട്ട് തെറ്റായ ഒരു ചിന്തയുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് അടുത്ത ഒരു വാക്യത്തിലൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്.
Chapter 2 and verse 6:17.
എബ്രായർ രണ്ടാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
He was made like his brothers in all things.
അവിടെ നാം വായിക്കുന്നത് സകലത്തിലും ഈ മഹാപുരോഹിതനായ യേശു തന്റെ സഹോദരന്മാരോട് സദൃശ്യനാകുവാൻ ആവശ്യമായിരുന്നു.
Then see verse 18.
18-ാം വാക്യം നോക്കിക്കാട്ടെ.
Since he was tempted in what he suffered, he is able to help us when we are tempted.
താൻ തന്നെ പരീക്ഷിതനായപ്പോൾ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്.
There's no mistranslation there in the Malayalam.
മലയാളത്തിൽ അവിടെ വളരെ ഒറ്റ പ്രാവശ്യം വായിച്ചപ്പോഴേ വ്യക്തമായില്ലേ, അവിടെ ആശയ പിശവൊന്നുമില്ല.
You know what is the secret of living a godly life?
ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിന്റെ രഹസ്യം എന്താണ്?
See 1 Timothy 3:16.
1 Timothy 3:16 നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം.
Great is the mystery of godliness.
നമ്മൾ വായിക്കുന്നത് ദൈവഭക്തിയുടെ മർമ്മം വലിയതാണ് എന്നാണ്.
And in the Living Bible it says the way to live a godly life is not an easy matter.
ലിവിംഗ് ബൈബിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ദൈവഭക്തിയുടെ ജീവിത മാർഗം എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ്.
But it says in the same translation, the answer lies in Christ who came to earth in the flesh.
എന്നാൽ അതേ പരിഭാഷയിൽ തുറന്നു പറയുന്നത് ദൈവഭക്തിയുള്ള ഒരു ജീവിതം അത്ര എളുപ്പമല്ല, എങ്കിലും അതിനുള്ള പരിഹാരം അടങ്ങിയിരിക്കുന്നത് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിലാണെന്ന്.
Who came in the flesh but was justified or declared righteous in his spirit.
ജഡത്തിൽ വെളിപ്പെട്ടു നമ്മെ പോലെ ജഡത്തിൽ ഭൂമിയിൽ ജീവിച്ചെന്നുവരികിലും ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ഒരു യേശു.
There was no human being since Adam who walked in the flesh and was righteous in his spirit.
ആദാമിനു ശേഷം അന്നുവരെ മനുഷ്യ ചരിത്രത്തിൽ നമ്മെ പോലെ ജഡത്തിൽ ജീവിച്ച ഒരു വ്യക്തി പോലും ആത്മാവിൽ പരിപൂർണമായി പാപം ചെയ്യാത്തവനെന്ന് നീതീകരിക്കപ്പെട്ടിട്ടില്ല.
Finally God sent his son.
എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ നമ്മുടെ ജഡത്തിൽ അയച്ചു.
And told him not to use any of his powers that he had as God.
യേശുവിനെ തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചപ്പോൾ പിതാവ് ഒരു കാര്യം നിഷ്കർഷിച്ചിരുന്നു, തന്റെ ദൈവികമായിരിക്കുന്ന യാതൊരു അധികാരവും ഭൂമിയിലെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി ഉപയോഗിക്കില്ല.
Give you the same power of the Holy Spirit that I'll give to my other children after the day of Pentecost.
പെന്തക്കോസ്ത് നാളിന് ശേഷം എന്റെ പുത്രിപുത്രന്മാർക്ക് ഞാൻ പകർന്നു നൽകുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രം, അതുമാത്രമാണ് നിനക്ക് ഞാൻ നൽകാൻ പോകുന്നത്. ദൈവികമായ നിലയിൽ നീ അധികാരമൊന്നും കൈയാളുവാൻ പാടില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ലോകത്തിൽ ജഡത്തിൽ ജീവിച്ച നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു തന്റെ ആത്മാവിൽ പരിപൂർണമായും വിശുദ്ധി സൂക്ഷിച്ചു.
When your eyes are open to that,
നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ഈ സത്യത്തിന് നേരെ തുറക്കപ്പെടുമ്പോൾ,
that means I can keep my spirit pure too.
നിങ്ങൾ അത്ഭുതാദരവുകളോട് പറയും, എനിക്ക് എന്റെ ആത്മാവിനെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഈ ജഡത്തിൽ സാധ്യമാണ്.
No temptation is going to be too much for me. God will take care of that.
ഞാൻ നേരിടുന്ന ഒരു പരീക്ഷയും എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതയാകയില്ല. കർത്താവിന് എനിക്ക് കൃപ നൽകുവാൻ കഴിയും.
His grace is always sufficient for whatever need I face.
ഞാൻ നേരിടുന്നതായിരിക്കുന്ന ഏത് പരിശോധനയിലും എന്റെ ആവശ്യത്തിന് മതിയായ നിലയിലുള്ള കൃപ എനിക്ക് പകർന്നു നൽകുവാൻ ദൈവം ശക്തനാണ്.
So if I want to, I can walk as Jesus walked.
എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ യേശു നടന്നപോലെ എനിക്ക് നടക്കുവാൻ കഴിയും.
But God will not force us.
എന്നാൽ ദൈവം നമ്മെ ആരെയും അത്തരം ഒരു നടപ്പിനായി നിർബന്ധിക്കുകയില്ല.
And also if you don't believe that God will do it for you, he will not do it for you.
അത് മാത്രമല്ല, ദൈവം കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കി തീർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് വരികില് നിങ്ങളെ സംബന്ധിച്ചുള്ള സത്യമാകുകയും.
Jesus had an abundant entrance into the kingdom by overcoming temptation throughout his life.
തന്റെ ജീവിതകാലത്തിലുടനീളം പരീക്ഷകളെ അതിജീവിച്ച് സമൃദ്ധിയായ ഒരു ദൈവരാജ്യ പ്രവേശം യേശുവിന് സാധ്യമായി.
And when he cried out on the cross, it is finished.
ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനമായി നിവൃത്തിയായി എന്ന് യേശു നിലവിളിച്ചപ്പോൾ,
Many have understood it as, okay, the task of the forgiveness of man's sins is finished.
പലരും ആ വാക്കുകളെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ പാപത്തിന്റെ ക്ഷമ, ആ ദൈവമനുഷ്യനോട് ക്ഷമിക്കുന്ന പ്രവൃത്തി ക്രൂശിലെ യേശുവിന്റെ അവസാന നിമിഷങ്ങൾ കൊണ്ട് പൂർത്തിയായി എന്ന് മാത്രമാണ്.
That's true, but there's more than that.
അത് ഭാഗികമായി സത്യമാണെങ്കിലും അത് സമ്പൂർണ്ണ സത്യമല്ല.
Every temptation has also been overcome. It's finished.
ഞാനും നിങ്ങളും ഭാവിയിൽ ഇന്ന് നേരിടേണ്ടി വരുന്ന സകല പരീക്ഷകളും സകല ശോധനകളും നേരത്തെ തന്നെ അതിന് പരിഹാരം കണ്ടെത്തിക്കഴിഞ്ഞു.
See in Hebrews chapter 5.
എബ്രായലേഖനം 5-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരാം.
Verse 8.
8-ാം വാക്യം വായിക്കുന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി.
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലേണിംഗ് ഒബീഡിയൻസ്?
അനുസരണം പഠിച്ചു എന്ന് നാം വായിച്ചല്ലോ, അതിന്റെ അർത്ഥം എന്താണ്?
ജീസസ് വാസ് നെവർ ഡിസ്ഒബീഡിയൻസ്.
യേശു ഒരിക്കലും അനുസരണക്കേട് കാണിച്ചവനല്ല.
He doesn't say he overcame disobedience. He was never disobedient.
എഴുതിയിരിക്കുന്നത് യേശു അനുസരണക്കേടിനെ ജയിച്ചു എന്നല്ല. അവൻ ഒരിക്കലും അനുസരണക്കേടുള്ള വ്യക്തിയായിരുന്നു.
He learned obedience.
അവൻ അനുസരണം പഠിച്ചു എന്ന് പറയുമ്പോൾ നാം എന്ത് മനസ്സിലാക്കണം?
Just like you learn addition and you learn subtraction and you learn multiplication.
നിങ്ങൾ ഗണിതശാസ്ത്രത്തിൽ കൂട്ടുവാനും കുറയ്ക്കുവാനും ഗുണിക്കുവാനും ഒക്കെ പഠിക്കുന്നത് പോലെ അവനും പഠിച്ചു.
But because he was faithful, he learned all this without making a mistake.
കർത്താവായ യേശു തികച്ചും വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം പോലും തന്റെ കണക്കുകൾ തെറ്റിക്കാതെ ഒരു പാപവും സംഭവിക്കാതെ അവിടുന്ന് അനുസരണം പഠിച്ചു.
So if you use the example of a school,
സ്കൂളിന്റെ ഒരു ചിത്രം ഉദാഹരണമായി വിചാരിച്ചു,
all the way from kindergarten to PhD,
കിൻഡർഗാർഡനിലെ പഠനം തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഡോക്ടറേറ്റ് നേടുന്ന തലം വരെയുള്ള ഈ സമ്പൂർണ്ണ വിദ്യാഭ്യാസ കാലത്ത്,
ജീസസ് വാസ് ലേണിംഗ് സംതിങ് ന്യൂ.
ഓരോ ഘട്ടത്തിലും യേശുവും പുത്രനാണെന്ന് വരികിലും അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ലേണിംഗ് ഒബീഡിയൻസ്,
അനുസരണം പഠിക്കുകയായിരുന്നു.
ലേണിംഗ് ഒബീഡിയൻസ് വെൻ ടെംപ്റ്റഡ് ടു ഡിസോബേ ഹിസ് പേരന്റ്സ്.
കുട്ടിയായിരുന്ന സമയത്ത് തന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുവാൻ ശക്തമായി പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശു അനുസരണം പഠിച്ചു.
ലേണിംഗ് ഒബീഡിയൻസ് വെൻ ഹി ഈസ് ടെംപ്റ്റഡ് ടു ലസ്റ്റ് വിത്ത് ഹിസ് ഐസ് ഓർ ടു ലവ് മണി ഓർ എനിതിങ്.
തന്റെ കണ്ണുകൾ കൊണ്ട് മോഹിക്കുവാൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, ദ്രവ്യാഗ്രഹത്തിനായി പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശു
പഠിക്കുകയാണ്.
മറ്റാരുടെങ്കിലും അസൂയപ്പെടുവാനോ അസ്വസ്ഥത ഉണ്ടാകുവാനോ പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ
അഭ്യസനം ലഭിക്കുകയായിരുന്നു.
യേശു തന്റെ ജീവിതത്തില് പിതാവിന്റെ മുൻപാകെ അഭ്യസിച്ച പാഠശാലയ്ക്ക് അനുസരണത്തിന്റെ പാഠശാല എന്ന് പറയാം.
He learned, learned, learned and learned and finally he graduated. It says in verse 9 he became perfect, means he graduated completely from the school of obedience.
ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ പടിപടിയായിട്ട് ഒരു പ്രാവശ്യം പോലും ഒരു വീഴ്ച സംഭവിക്കാതെ യേശു പഠിച്ച് 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 അവൻ തികഞ്ഞവനായി എന്നാണ് നാം വായിക്കുന്നത്.
That is the meaning of it's finished. He's graduated.
ക്രൂശിൽ അവസാനമായി സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് അർത്ഥമാക്കിയത്, അവൻ തികഞ്ഞവനായി.
Now that he's graduated from the school of obedience,
അനുസരണത്തിന്റെ സ്കൂളില് യേശു പഠനം പൂർത്തിയാക്കി. ഒൻപതാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ ഇങ്ങനെ പരാവർത്തനം ചെയ്ത് പറയുന്നു.
He has now, having graduated from the school of obedience, become a professor to teach other people how to obey him.
പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ച് അവന് ബിരുദമെടുത്തതിന് ശേഷം, അല്ലെ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം, അതേ സ്കൂളിലെ തന്നെ അനുസരിക്കുന്നവരെ പഠിപ്പിക്കുവാനായിട്ട് ഒരു പ്രൊഫസറായിട്ട് ഇന്ന് അവൻ ശുശ്രൂഷ ചെയ്യുന്നു.
So that they can have an eternal salvation.
അവർക്കൊരു നിത്യരക്ഷ അവരുടെ സ്വന്തമാകേണ്ടതാണ്.
An abundant entrance into God's kingdom.
ദൈവരാജ്യത്തിലേക്ക് സമൃദ്ധമായ ഒരു പ്രവേശനം സാധ്യമാകേണ്ടതിന്.
How eager many of us are to get an earthly education.
ലോകത്തിലെ ഒരു നല്ല വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മുടെ ഹൃദയം എത്രയധികം വാഞ്ചിക്കുന്നു.
How much you have sacrificed in your life to get an earthly education.
ലോകത്തിലെ ഒരു ഉന്നത ബിരുദം വിദ്യാഭ്യാസം ലഭിക്കുവാൻ എന്തുമാത്രം ത്യാഗം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർ അനുഷ്ഠിച്ചിട്ടുണ്ട്.
Another education that you've been going through from the time you are born again.
നിങ്ങൾ വീണ്ടും ജനിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളായിരിക്കുന്ന ഒരു പാഠശാലയുണ്ട്, ഒരു വിദ്യാഭ്യാസം.
The day you were born again, you were admitted into a school called the school of obedience.
നിങ്ങൾ വീണ്ടും ജനിച്ച അതേ ദിവസം തന്നെ അനുസരണത്തിന്റെ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു.
I don't know which class you have reached so far.
എന്നാൽ വർഷങ്ങൾ പിന്നിട്ട നിങ്ങൾ ചിലര്, ഈ അടുത്ത കാലത്ത് രക്ഷിക്കപ്പെട്ടവർ, നിങ്ങൾ എത്ര ക്ലാസ് പിന്നിട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
I sometimes ask people this question.
ചില സമയത്ത് ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാറുണ്ട്.
You think God is disappointed in you?
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിരാശനാണോ, ദൈവത്തിന് സങ്കടമാണോ നിങ്ങളെ കാണുമ്പോൾ?
Not angry. He's not angry with anybody.
ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുകയാണോ എന്നല്ല ഞാൻ ചോദിക്കാൻ
ആഗ്രഹിക്കുന്നത്.
ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ദുഷ്ടന്മാരോട് കോപിക്കുന്നുവെന്ന്. നിങ്ങൾ ദൈവത്തിന്റെ പ്രിയമക്കളാണ്, നിങ്ങളോട് ദൈവം കോപിക്കുകയല്ല. എന്നാൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് സങ്കടമാണോ?
You can use an illustration to find out the answer.
അതിന്റെ മറുപടി കണ്ടെത്തുവാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം.
Supposing you keep on failing in the first standard or kindergarten for 5, 6, 7 years.
നേഴ്സറിയിലെ ഒന്നാം ക്ലാസ്സിലോ ഒരു 5, 6, 7 വർഷം തുടർച്ചയായി നിങ്ങളിങ്ങനെ തോറ്റുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക.
Will your father be disappointed in you or not?
നിങ്ങളുടെ അപ്പന്മാർക്ക് പിതാക്കന്മാർക്ക് നിങ്ങളെക്കുറിച്ച് സങ്കടം തോന്നുകയില്ലേ, നിരാശ ഉണ്ടാകത്തില്ലേ?
I tell you, God is disappointed with many of his children.
ഞാൻ സത്യം നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് തന്റെ അനേകം മക്കളെക്കുറിച്ച് ഈ തരത്തിൽ നിരാശയുണ്ട്, സങ്കടമുണ്ട്.
If after 10 years you still don't know how to add
10 varsham school
5 plus 5
10 varsham school poyane sheshavum 5 vanjam 10 aanenna kootan thettukoodathe kootan ningalku kaliyathillengil
your father will definitely be disappointed.
ningale school ilaiche buddhimutti panam chelavu cheythu padipikkunna pidavin endu maatram sangadam
undu. You don't know trigonometry and calculus after 5 years, that's not serious.
സ്കൂളിൽ 5 വർഷം പിന്നിട്ട് 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന നിങ്ങൾക്ക് കാൽക്കുലസും ട്രിഗണോമെട്രിയും അറിയത്തില്ലെങ്കിലും നിങ്ങളുടെ പിതാവിന് അത്രയധികം ഒന്നും പ്രയാസം തോന്നിയില്ല.
If you can't understand what 5 plus 5 is, then it's pretty serious after 5 years.
എന്നാൽ 5 വർഷം പഠിച്ച് നിങ്ങൾ 5, 5, 10 ആണ് എന്ന് തെറ്റുകൂടാതെ പറയാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിരാശയുണ്ടാകും.
You know, one of the first things you need to overcome in the kindergarten class,
വിദ്യാഭ്യാസം തുടങ്ങുന്ന ആദ്യത്തെ പടിയിൽ നിങ്ങൾ അതിജീവിക്കേണ്ട, നിങ്ങൾ ജയിക്കേണ്ട ഒരു മേഖല ഏതാണെന്ന് ഞാൻ പറയാം.
ഗെറ്റിംഗ് ഓഫൻഡഡ്.
ആദ്യം തന്നെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കത്തിലെ പഠിക്കേണ്ട വിലപ്പെട്ട ഒരു പാഠമാണ് മനസ്സിൽ നമ്മൾ ഇടറിപ്പോകാതിരിക്കുക.
യു ഗെറ്റ് ഓഫൻഡഡ് ഇഫ് സംബഡി കറക്ട്സ് യു.
നിങ്ങളെ ആരെങ്കിലും ഒന്ന് തിരുത്തിയാൽ, ഏത് വിധത്തിലും ആയിക്കൊള്ളട്ടെ, തിരുത്തിയാൽ നിങ്ങൾ മനസ്സിൽ ഇടർച്ച ഉണ്ടായി നിങ്ങൾ പിണങ്ങുന്നവരാണോ?
ദേർ ആർ എൽഡർ ബ്രദേഴ്സ് ഹു ഗെറ്റ് ഓഫൻഡഡ്.
സഭകളിലുള്ള മൂപ്പന്മാർ ആത്മീയ ഉത്തരവാദിത്തമുള്ളവർ ഒരു തിരുത്തലിന്റെ മുമ്പിൽ മനസ്സിൽ
ഇടർച്ചുണ്ടാകുന്നു.
അവരെത്ര വർഷം ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോയെന്നോ എൽഡേഴ്സ് ആണെന്നോ ഞാൻ എനിക്കൊരു വിഷയമേ അല്ല. കാരണം അവരിപ്പോഴും ആത്മീയ പാഠശാലയിലെ നിലയിലാണ്.
Still struggling with 5 plus 5.
5, 5, 10 ആണെന്ന് കൂട്ടാൻ ഇതുവരെ അറിയാത്ത അവസ്ഥയിലാണ് ആത്മീയമായി അങ്ങനെയുള്ളവർ.
വാട്ട് കൻ ദേ ടീച്ച് അതർ പീപ്പിൾ?
അങ്ങനെയുള്ള ഏറ്റവും ലളിതമായിരിക്കുന്ന കണക്കറിയാത്ത വ്യക്തി മറ്റുള്ളവരെ എന്ത് പഠിപ്പിക്കാനാണ്? അവർക്ക് 5, 5, 10 എന്നുള്ള അതിന്റെ താഴെ വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിക്കാൻ അവകാശമുണ്ട്. ഇനിയും മറ്റുള്ളവരോട് ദൈവവചനത്തിലെ തന്നെ അറിവ് പകരുന്ന കാര്യം പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അവർക്ക് എമ്പാടും പഠിപ്പിക്കാൻ കഴിയും. കാരണം പിശാചന് എന്തുമാത്രം പഠിപ്പിക്കാൻ കഴിയുമോ അത്രയും അവർക്കും പഠിപ്പിക്കും.
ബൈബിൾ നോളജ് ഇസ് നോട്ട് 5 fine preaching and Bible knowledge is not the mark of maturity.
ദൈവവചനത്തിന്റെ അറിവ് പരിജ്ഞാനമെന്ന് പറയുന്നത് ക്രിസ്തീയ പക്വതയുടെ, ആത്മീയ പക്വതയുടെ അളവുകോലേ അല്ല.
ഹൗ മച്ച് ഹാവ് യു ഓവർകം ടെംപ്റ്റേഷൻ, ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് യുവർ സ്പിരിച്വൽ മെച്യൂരിറ്റി.
നിങ്ങൾ അനുദിന ജീവിതത്തിൽ നേരിടുന്നതായിരിക്കുന്ന പാപത്തെ, പാപകരമായ പരീക്ഷകളെ എന്തുമാത്രം ജയിക്കുവാൻ നിങ്ങൾ ശക്തരായിട്ടുണ്ട്.
ഹൗ മെനി സോൾസ് യു ബ്രോട്ട് ടു ക്രൈസ്റ്റ്.
നിങ്ങൾ എത്ര ആത്മാക്കളെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതുമല്ല ഒന്നാമത്തെ.
ഹൗ മച്ച് ദ ബൈബിൾ യു നോ.
ദൈവവചനം എന്തുമാത്രം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതല്ല വിഷയം.
നോട്ട് ഹൗ വെൽ യു കൻ സിംഗ് ഓർ പ്രീ.
നിങ്ങൾക്ക് എത്ര മധുരമായി പാടുവാൻ കഴിയും, എത്ര ശക്തമായി പ്രസംഗിക്കാൻ കഴിയും
എന്നുള്ളതാണ്.
ആത്മീയ വളർച്ചയുടെ തെറ്റിപ്പോകാത്ത ഏക അടയാളം ഇതാണ്, എന്തുമാത്രം നിങ്ങൾക്ക് പരീക്ഷകളെ ജയിപ്പാൻ ശക്തിയുണ്ട്.
ഹൗ മച്ച് ഹാവ് യു ലേൺഡ് ഒബീഡിയൻസ്.
എന്തുമാത്രം അനുസരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
ഒബീഡിയൻസ് ടു ഗോഡ്സ് വേർഡ്.
ദൈവവചനത്തോടുള്ള അനുസരണം.
ബിക്കോസ് ജീസസ് ഈസ് ദ പ്രൊഫസർ. Not in a school that's teaching Bible knowledge, it's a school of obedience.
നാം മറന്നു പോകരുതാത്ത ഒരു സത്യമുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ഒരു പ്രൊഫസർ, അധ്യാപകനായിരിക്കുന്ന ഇടം ഒരു അറിവ് പകർന്നു തരുന്ന ഇടമല്ല, അത് അനുസരണത്തിന്റെ സ്കൂളാണ്.
What does it say there in verse 8? Although he is the son, he learnt the Bible.
എട്ടാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ പുത്രനെങ്കിലും അവൻ തിരുവെഴുത്തുകൾ നന്നായി പഠിച്ചു എന്നാണോ?
Or he learnt how to preach.
നന്നായി പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പുത്രൻ പഠിച്ചു
എന്നുള്ളത്.
പ്രാർത്ഥിക്കുവാനും നന്നായി പാടുവാനും പുത്രനായിരുന്നിട്ടും അവൻ പഠിച്ചു എന്നുള്ളതാണോ?
പീപ്പിൾ ആസ്ക് മീ, ബ്രദർ സാക്ക്, വൈ യു അഗൈൻസ്റ്റ് ബൈബിൾ സ്കൂൾസ്?
എന്നോട് പലരും ചോദിക്കാറുണ്ട്, സഹോദര, ഈ ബൈബിൾ സ്കൂളുകൾക്കെതിരെ എന്താണ് പലപ്പോഴും സംസാരിക്കുന്നത്?
ഐ സീ, ഷോ മീ എ ബൈബിൾ സ്കൂൾ ദാറ്റ് ടീച്ചേഴ്സ് ഒബീഡിയൻസ്, ഐ വിൽ സപ്പോർട്ട് ഇറ്റ് 100%.
ഞാൻ അവരോട് പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തോടുള്ള, ദൈവവചനത്തോടുള്ള അനുസരണം പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ സ്കൂൾ എന്നെ കാണിച്ചു തരിക, 100% അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ പിന്താങ്ങാം.
ഐ ഡോണ്ട് ഫൈൻഡ് വൺ ലൈക്ക് ദാറ്റ്.
എന്നാൽ അങ്ങനെയുള്ള ഒരു ബൈബിൾ സ്കൂൾ കണ്ടെത്തുവാൻ,
ബൈബിൾ നോളജ്,
ദൈവവചനത്തിന്റെ അറിവ്,
ഹൗ ടു പ്രീച്ച്,
എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്,
പ്രേ,
പ്രാർത്ഥിക്കേണ്ടത്,
ഹൗ ടു സ്റ്റർ പീപ്പിൾ,
ആളുകളെ വികാരഭരിത ഇളക്കാൻ ഉള്ള വിദ്യകൾ.
ദേ ആർ ലീഡിംഗ് ക്രിസ്ത്യൻസ് അസ്ട്രേ.
അവര് ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുന്ന അഭ്യസനമാണ്.
ജീസസ് ഈസ് നോട്ട് എ പ്രൊഫസർ ഇൻ സച്ച് ബൈബിൾ സ്കൂൾ.
അങ്ങനെയുള്ള ബൈബിൾ സ്കൂളിലെ അധ്യാപകനായിട്ടല്ല യേശുവിനെ നാം കാണുന്നത്.
ഐ വോണ്ട് ടു ബി ഇൻ എ സ്കൂൾ വേർ ജീസസ് ഈസ് എ പ്രൊഫസർ.
യേശു അധ്യാപകനായി അനുസരണം പഠിപ്പിക്കുന്ന ആ സ്കൂളിലായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
സ്കൂൾ ഓഫ് ഒബീഡിയൻസ്.
അത് അനുസരണത്തിന്റെ ഒരു സ്കൂളാണ്.
ദാറ്റ്സ് വൈ ഐ എൻകറേജ് യു ടു ജോയിൻ ദാറ്റ് സ്കൂൾ.
അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ള ഒരു സ്കൂളിൽ നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ ഉത്സാഹിപ്പിക്കുന്നത്.
ദാറ്റ്സ് വൈ ഐ സേ ഐ ആം മോർ കൺവിക്റ്റഡ് ഇഫ് ഐ ഹാവ് ടോൾഡ് എ ലൈ ദാൻ ഇഫ് ഐ ഡിഡ്ന്റ് റീഡ് ദ ബൈബിൾ ഇൻ ദ മോർണിംഗ്.
അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം രാവിലെ എന്തുകൊണ്ടോ മറവി കൊണ്ടോ തിരക്ക് കൊണ്ടോ ബൈബിൾ വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അതിനേക്കാൾ അധികം ഒരു കള്ളം പറയുമ്പോഴാണ് എന്റെ ഉള്ളിൽ അധികം അസ്വസ്ഥത ഉണ്ടാകുന്നത്.
ഇഫ് ഐ ഹാഡ് എ ബാഡ് തോട്ട് അഗൈൻസ്റ്റ് സംബഡി ദാറ്റ് ഈസ് 100 times worse than not reading the Bible in the morning.
രാവിലെ തിരുവചനം വായിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമല്ല, പക്ഷെ അതിനേക്കാൾ 100 times ഗുരുതരമായ വിഷയമാണ്. ആരെക്കുറിച്ചെങ്കിലും ഒരു മോശമായ ചിന്ത എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നു.
One is a lack of knowledge, the other is a lack of obedience.
ആദ്യത്തെ കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എനിക്കുള്ള വചന പരിജ്ഞാനം അല്പം കൂടെ കുറവായിരിക്കും, പക്ഷെ മറ്റേത് അനുസരണത്തിന്റെ വിഷയമാണ്.
But we have a Christianity that has emphasized knowledge more than obedience.
നാം ചുറ്റും കാണുന്ന നാം ധരിച്ചു വച്ചിരിക്കുന്ന ക്രിസ്തീയത അനുസരണത്തെക്കാൾ അധികം ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തെ വിലമതിക്കുന്ന ഒരു
ക്രിസ്തീയ.
ഉപവാസവും ഗാനശ്രൂഷയും പ്രാർത്ഥനയും ഇതിനെയൊക്കെ അനുസരണത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മനോഭാവം.
ജീസസ് ഈസ് എ പ്രൊഫസർ ഇൻ എ സ്കൂൾ ഓഫ് ഒബീഡിയൻസ്.
കർത്താവായ യേശു ക്രിസ്തു അനുസരണത്തിന്റെ സ്കൂളിലെ അധ്യാപകനാണ് എന്നുള്ളത് നാം മറക്കരുത്.
And then Paul says, the writer to the Hebrews says,
എബ്രായലേഖന കർത്താവ് തുടർന്ന് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക.
Concerning this Jesus, verse 11, we have so much to say, but I can't explain it. It's very hard to explain because you people are dull of hearing.
11 വാക്യം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാൻ ആഗ്രഹമുണ്ട്, എന്നാൽ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് അത് തെളിച്ചു തരുന്നത്.
He's not saying you fellows are not intelligent enough.
ഇവിടെ എഴുതിയിരിക്കുന്നത് നാം തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത മണ്ടന്മാരാണെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്.
You're all very intelligent people.
നിങ്ങൾ വളരെ മിടുക്കന്മാരാണ്. എബ്രായ ക്രിസ്ത്യാനികൾ തികച്ചും ബുദ്ധിമാന്മാരായിരുന്നു.
Spiritual hearing, you have become dull.
എന്നാൽ നിങ്ങൾ കേൾക്കാൻ മന്ദതയുള്ളവരായി എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള കേൾവിക്ക് മാന്യം സംഭവിച്ചിരിക്കുന്നു.
Because you're not taking obedience seriously. That's why you become dull of hearing.
അതിന്റെ കാരണം അനുസരണം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഗൗരവബോധം നഷ്ടപ്പെട്ടവരായിരിക്കും.
So, even in those days when they tried to explain how Jesus was obedient and we have got to go into that same school, many people couldn't understand that.
ആദ്യ നാളുകളിലെ ദൈവവചനം ഇത്രയും ദുഷിക്കാത്ത ദൈവത്തിന്റെ മാർഗം ദുഷിക്കാത്ത ആദ്യത്തെ നാളുകളിലെ യേശു നമുക്ക് മുന്നോടിയായി പോയതും അവൻ അനുസരിച്ചതുപോലെ നാം അനുസരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനും കേൾക്കാനും കഴിയുന്നില്ല.
Where do you hear that today?
ഇന്ന് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന പഠിപ്പീര് പ്രസംഗങ്ങൾ എവിടെയാണ്?
Where do you hear people following it?
അതനുസരിക്കുന്നവർ എത്രയോ വിരളമാണ്.
Who made Jesus their example?
യേശുവിനെ എല്ലാത്തിലും തങ്ങളുടെ മാതൃകയാക്കി വെച്ചിരിക്കുന്ന വിശ്വാസികൾ എവിടെ?
I want to run the race looking at you.
കർത്താവേ, എന്റെ ക്രിസ്തീയ ഓട്ടം, എന്റെ ആത്മീയ ഓട്ടം അങ്ങേ നോക്കിക്കൊണ്ട് എനിക്ക് ഓടണം എന്ന് പറയുന്ന എത്ര പേരുണ്ട്?
This is the way to get an abundant entrance into God's kingdom.
ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് സമൃദ്ധിയായിട്ടുള്ള പ്രവേശനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള മാർഗം ഇതാണ്.
Hebrews 12 verse 1 and 2.
എബ്രായലേഖനം 12 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ.
Let us run this race.
അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഓട്ടം നമുക്ക് യേശുവിനെ നോക്കി ഓടാം. യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഓട്ടം ഓടാം.
And he finally ended up at the throne of God.
ദൈവസിംഹാസനത്തിൽ ഇരുന്നവനായിരിക്കുന്ന യേശുവിനെ നോക്കി ഓടാം.
We can also end up there.
നമുക്കും ആ നിലയിൽ നാം ഓടുകയാണെങ്കിൽ നമുക്കും അവിടെ അവസാനിക്കാം.
Jesus said, if any man follow me, where I am, the servant will also be.
യേശു പറഞ്ഞ വാക്കുകൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും.
See John, Revelation chapter 3.
വെളിപ്പാട് പുസ്തകം 3 നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും.
Verse 21.
3 21 വാക്യമാണ്.
He who overcomes, I'll grant to him to sit with me on my throne, even as I also overcame, sat down with my father on his throne.
ഞാനും ജയിച്ചെന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകി.
Once you're secure in the fact that God loves you just as you are, which I said in the morning,
രാവിലെ നാം ചിന്തിച്ചതുപോലെ നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തൊരു സുരക്ഷിത ബോധമാണ് ഉണ്ടാകുന്നത്.
Once you are secure in that foundation,
ആ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഹൃദയം ഉറച്ചു കഴിയുമ്പോൾ,
you must go on to understand that God does not want you to remain as you are.
നിങ്ങളെ ദൈവം ആ നിലയിൽ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്, അതിന് മാറ്റമില്ല. എന്നാൽ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ മോളോട്ടൊരു പണിയും നടക്കാതെ തുടരണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
ഐ മീൻ ഹിയർ ഈസ് എ ഫസ്റ്റ് ക്ലാസ് ഹോസ്പിറ്റൽ,
ഏറ്റവും നല്ല നിലയിലുള്ള ഒരു ആശുപത്രി ഇവിടെ ഉണ്ട്.
ഇറ്റ് സേസ് വി റിസീവ് പീപ്പിൾ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഓഫ് സിക്നസ്.
ഏത് തരത്തിലുള്ള രോഗവുമുള്ള രോഗികൾക്ക് ഇവിടെ പ്രവേശനമുണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
But then it goes on to say, we keep them also in the same state of sickness till the end of their stay here.
എന്നാൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഏത് ദീനമുള്ളവർക്കും വരാം, പക്ഷേ അവരുടെ ജീവിത അവസാനം വരെ അവരെ രോഗികളായി ഞങ്ങളിവിടെ നിലനിർത്തുകയും ചെയ്യും.
I don't want to be in that hospital.
അങ്ങനെ ഒരു ആശുപത്രിയുടെ ഗേറ്റിന്റെ അടുക്കെ പോകാൻ പോലും എനിക്ക് താല്പര്യമില്ല.
I want to go to a hospital to be cured of my sickness.
എന്റെ അസുഖം എന്താണെങ്കിലും അതിന് സൗഖ്യം ലഭിക്കാൻ സാധ്യതയുള്ള ആശുപത്രിയിലാണ് ഞാൻ പോകുന്നത്.
God loves you as you are, accepts you as you are.
നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്.
No matter how bad your past life may have been,
നിങ്ങളുടെ ഭൂതകാല ജീവിതം എത്ര മോശമാണ് എന്നുള്ളതും ദൈവത്തിന് പ്രശ്നമല്ല.
He loves you, but he doesn't love your sin.
അവൻ നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാപത്തെ അശേഷം സ്നേഹിക്കുന്നവനുമല്ല.
Think of a mother who's got a child and has been diagnosed with 10 different sicknesses.
ഒരു അമ്മ വളരെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ഡോക്ടർമാര് പരിശോധിച്ചപ്പോൾ ഒരു 10 തരം രോഗമെങ്കിലും കുഞ്ഞിനുണ്ട്.
Does the mother stop loving the child?
10 രോഗമുള്ളതാണ് എന്റെ കുഞ്ഞ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്നേഹം പെട്ടെന്ന് തണുത്തു പോയോ?
ഒരുപക്ഷെ
രോഗിയായി തീർന്ന ശേഷം ബലഹീനമായിരിക്കുന്ന ഈ അവസ്ഥയിൽ കുഞ്ഞിനെ അധികം അമ്മ
സ്നേഹിക്കും.
10 രോഗങ്ങൾ പോയിട്ട് ഒരു രോഗം പോലും കുഞ്ഞിന് ബാക്കി നിൽക്കാനായിട്ട് ഒരമ്മയും ആഗ്രഹിക്കുകയില്ല.
You know how many sins God wants to get rid of from your life?
നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എത്ര പാപങ്ങളെ മുഴുവനായിട്ടും തുടച്ചു നീക്കുവാൻ ജയിക്കുന്നവരാക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്.
You ask yourself, how many sicknesses does that mother want to get out of that child of hers?
ഞാൻ പറഞ്ഞ ഈ മാതാവ് അവളുടെ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന 10 രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തിൽ നിന്ന് അവൻ സൗഖ്യമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്?
50%?
ഒരു 50% രോഗം മാറിയാൽ അമ്മയ്ക്ക് സന്തോഷമാകുമോ?
9 out of 10.
10 രോഗങ്ങളാണ് കണ്ടുപിടിച്ചത്, 9 എണ്ണം അങ്ങ്
സുഖമാണ്. Some people who have this crazy idea that, you know, only if I sin once in a while, I'll remain humble.
ചിലരുടെ മനസ്സിൽ ഒരു ഭ്രാന്തൻ ആശയം എങ്ങനെയൊക്കെയോ കടന്നു കയറിയിട്ടുണ്ട്, ഈ വല്ലപ്പോഴുമൊക്കെ ഒരു പാപം ചെയ്തില്ലെന്ന് വരികയില്ല, എങ്ങനെ ഈ താഴ്മയുള്ളവരായിട്ടിരിക്കുന്നു.
It's like telling the doctor, don't cure all the sicknesses in my child. We've got to keep this child humble. So keep one or two sicknesses there.
ഈ സ്നേഹമുള്ള അമ്മ ഡോക്ടറോട് ഇതുപോലെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും അമ്മയെക്കുറിച്ച്? എന്റെ പൊന്നു ഡോക്ടറെ, കൊച്ചിന്റെ എല്ലാ അസുഖമൊന്നും അങ്ങ് സുഖപ്പെടുത്തിയേക്കല്ലേ, ഒരസുഖമെങ്കിലും വെച്ചേക്കണം ബാക്കി, കാരണം കുഞ്ഞ് താഴ്മയുള്ള കുഞ്ഞായിട്ട് വളരണം.
If he is free from all sicknesses, he may be proud.
എല്ലാ അസുഖമൊക്കെ അങ്ങ് പെട്ടെന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് തലയൊക്കെ ചീർത്ത് അഹങ്കാരിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ അതിലും
കഷ്ടം.
അങ്ങനെയുള്ള ഭ്രാന്തനാശയമായ ഒരു അമ്മയെ നിങ്ങൾ കണ്ടാൽ എന്ത്
പറയും?
അങ്ങനെയുള്ള അമ്മമാരില്ല, പക്ഷേ വിശ്വാസികൾ
ഒത്തിരിയുണ്ട്.
ഞാൻ ഇവിടെ വീഴാനിടയായതിന്റെ കാരണം ദൈവത്തിന് എന്നെ താഴ്മയിൽ നിലനിർത്താൻ പിന്നെ എന്നാ വഴിയാ ഉള്ളത്?
How did God keep Jesus humble? By making him sin all the time?
സംശയത്തിന് പരിഹാരം കിട്ടണം ഒരു യേശുവിന്റെ ജീവിതവും ശ്രദ്ധിച്ചാൽ മതി. യേശുവിനെ ഏറ്റവും താഴ്മയുള്ളവനായി നമ്മൾ ആരാധിക്കുന്നു, കാണുന്നു. പിതാവ് എങ്ങനെയാണ് അവനെ ഇത്രയും
താഴ്മയുള്ളവനാക്കുന്നത്?
എന്റെ പൊന്നു സഹോദര, മുഴുവൻ എല്ലാ കാര്യത്തിലും അങ്ങ് ജയിച്ചാൽ ഒരു വീഴ്ചയില്ലാത്തവനായി കഴിഞ്ഞാൽ അത് തലയ്ക്ക് പിടിച്ച് ഞാൻ വലിയ അഹങ്കാരിയായി തീരും.
That's why Jesus says, learn humility from me.
യേശു അതുകൊണ്ടാണ് നമ്മോട് പറയുന്നത്, താഴ്മ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എന്നിൽ നിന്ന് എന്നോട് പഠിക്കുക.
And now let me tell you the truth.
ഞാൻ നിങ്ങളോട് സത്യം
പറയുന്നു. The more you overcome sin really with God's help, the more humble you will be.
ദൈവത്തിന്റെ സഹായത്തോടെ കൃപയാൽ നിങ്ങൾ അധികമായി പാപത്തെ ജയിക്കുന്തോറും യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ജയിക്കുന്നെങ്കിൽ നിങ്ങൾ അധികം വിനയമുള്ളവരായി.
The holiest men I have met personally on the face of this earth are also the humblest men I have met.
ഈ ഭൂമുഖത്ത് ഞാൻ കണ്ടുമുട്ടുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ള ഏറ്റവും വിശുദ്ധരായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ അവരേറ്റവും താഴ്മയുള്ളവരുമായിരുന്നു എന്നുള്ളതാണ് എന്റെ അനുഭവം.
And some of the proudest people I've met on the earth are some of the biggest sinners also.
ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നിഗളികളായിരിക്കുന്ന വ്യക്തികൾ ഏറ്റവും പാപകരമായ ജീവിതത്തിൽ തുടരുന്നവരുമാണ്.
സോ ഗോഡ് വാണ്ട്സ് us to be completely free from sin.
പാപത്തിൽ നിന്നും പരിപൂർണമായി നാം സ്വതന്ത്രരാകണം എന്നാണ്
ദൈവത്തിന്റെ.
വെളിപാട് പുസ്തകം 3 എന്നാം എന്താ വായിച്ചത്? ഞാൻ ജയിച്ചതുപോലെ ജയിക്കുന്നവർക്ക് വേണ്ടിയാണ്. യേശു അതിനൊരു മാതൃക.
How did he overcome?
ഞാൻ ജയിച്ചതുപോലെ എന്ന് പറയണമെന്ന് വരികിൽ നമുക്ക് അങ്ങനെ ഒരു മാതൃക തരണമെങ്കിൽ എങ്ങനെയാണ് അവൻ ജയിച്ചത്?
Let's turn to God's word in Matthew chapter 4.
മത്തായി സുവിശേഷം 4 അധ്യായത്തിലേക്ക്, ദൈവവചനത്തിലേക്ക് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരിയാം.
To overcome as he overcame.
നാം യേശുവിന്റെ വാക്കുകളാണ് വായിച്ചത്, ഞാൻ ജയിച്ചതുപോലെ ജയിക്കുന്നവർ.
It says the tempter came to him in verse 3 and said, You are the son of God, command these stones to turn to bread.
മത്തായി 4:3 നാം വായിക്കുന്നു, പരീക്ഷകൻ അവന്റെ അടുക്കൽ വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു.
I don't want you to look just at that temptation.
ആ പരീക്ഷ മാത്രം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്.
The point is this.
ആ പരീക്ഷയുടെ സാരാംശം ഇതാണ്.
You have a great need in your body.
നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഒരു ആവശ്യത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ.
Tremendous longing for food.
ഭക്ഷണത്തിനായിട്ട് അത്യധികമായിരിക്കുന്ന ഒരു വിശപ്പ്.
That's how he was after 40 days of fasting.
40 ദിവസത്തെ ഭക്ഷണമില്ലാത്ത ഉപവാസത്തിന് ശേഷം യേശു അങ്ങനെയായിരുന്നു.
Tremendous longing in his body.
തന്റെ ശരീരം മുഴുവനും അല്പം ഭക്ഷണത്തിന് വേണ്ടി കേഴുകയാണ്.
Come on, do this and satisfy that need.
ആ വിശപ്പുകൊണ്ട് കേഴുന്ന, ഭക്ഷണത്തിനായി കേഴുന്ന അവസ്ഥയിലാണ് ഈ പരീക്ഷ ഉണ്ടായത്. ഈ കല്ല് അപ്പമാക്കി ഒരു നിമിഷം കൊണ്ട് നിന്റെ വിശപ്പടക്കുക.
Jesus said no, but God's word says.
എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ അതിന്റെ താഴെയുണ്ട്.
I don't live by bread, I live by the word of God.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു.
God, my father has not told me to turn stones into bread, so I won't do it.
എന്റെ പിതാവ് ഈ കല്ലുകൾ അപ്പമാകുവാൻ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല.
എന്റെ
പിതാവ് തനിക്ക് നേരിട്ട് കൽപ്പന നൽകാതെ ഒരു കാര്യവും ചെയ്യുവാൻ പുത്രന് ആഗ്രഹിച്ചിരുന്നില്ല.
Jesus was standing here, the word of God on one side and the devil on the other side.
യേശു തന്റെ പരീക്ഷയുടെ സമയത്ത് ഇവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾ ഭാവനയിൽ കാണുക. ദൈവത്തിന്റെ വചനം ഒരു വശത്തും സാത്താന്റെ പ്രലോഭനം മറുവശത്തുമുണ്ട്.
This is exactly how every temptation comes to you.
എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.
This is what happened to Eve.
ഹവ്വയ്ക്ക് സംഭവിച്ചത് തന്നെയാണ്.
There was the word of God saying, "Don't eat from that tree."
ദൈവത്തിന്റെ വചനം അവളുടെ ഒരു വശത്തുണ്ടായിരുന്നു, ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്.
The other side, the devil saying, "Eat from that tree."
മനുഷ്യത്തെ പാമ്പിന്റെ രൂപത്തിൽ വന്ന് പിശാച് അവളോട് പറയുകയാണ്, ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നണം, അത് നിനക്ക് നല്ലതാണ്.
There was a great longing in Eve's body. I want this.
പരീക്ഷിക്കപ്പെട്ട സമയത്ത് ഹവ്വയുടെ ഉള്ളിൽ നിന്ന് ഈ കാമ്യമായ, മനോഹരമായ, രുചികരമായ വായിൽ വെള്ളമൂറുവാൻ കാരണമാക്കി ഈ ഫലം എങ്ങനെയെങ്കിലും ഭക്ഷിക്കണം.
Immediately your conscience tells her about God's word.
എന്നാൽ ആ പരീക്ഷ ഉള്ളപ്പോൾ തന്നെ ആ നിമിഷത്തിൽ തന്നെ ദൈവം പറഞ്ഞ വാക്കുകൾ അവിടെ മനസാക്ഷിയെ ഉണർത്തുന്നുണ്ട്.
The devil says, no, but you get some satisfaction.
ആ മനസാക്ഷിയുടെ ആ ശബ്ദം അവിടെ നിൽക്കുമ്പോൾ തന്നെ പിശാചിന്റെ വാക്കുകളും മുഴങ്ങുകയാണ്, അതൊക്കെ ശരിയാണെങ്കിലും നിന്റെ ഉള്ളിൽ ഒരു തൃപ്തി ലഭിക്കുവാൻ നീ ഇതിപ്പോ ഭക്ഷിക്കണം.
Now you think when you are tempted.
നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സമയത്തെക്കുറിച്ച് ഒരുപക്ഷെങ്കിൽ അത് വിശപ്പിന്റെ വിഷയം ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരിക്കില്ല, ലൈംഗികമായിരിക്കുന്ന ഒരു
മോഹമാണ്.
അത് വിശപ്പിനെ പോലെ ശരീരത്തിലുള്ള ദൈവൻ തന്നെ നൽകിയ മറ്റൊരു ആഗ്രഹമാണ്.
Tremendous longing in your body for some sexual satisfaction.
ലൈംഗികമായിരിക്കുന്ന തൃപ്തിക്ക് വേണ്ടിയുള്ള അത്യുൽക്കടമായിരിക്കുന്ന ഒരു വാണിജ്യം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കാണുന്നു.
You can get it through a movie, cinema,
നിങ്ങൾക്ക് ഒരു മോശമായ സിനിമ
കാണുന്ന
ടെലിവിഷൻ
പോർണോഗ്രഫി,
അല്ലെങ്കിൽ ഇന്റർനെറ്റിലുള്ളതായിരിക്കുന്ന അശ്ലീലം കാണുന്നതിലൂടെ, മോശമായ ഏതെങ്കിലും പുസ്തകങ്ങൾ, അശ്ലീല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മനസ്സിൽ മോഹിക്കുന്നതിലൂടെ ആകാം.
യു ആർ ജസ്റ്റ് ലൈക്ക് ഈവൻ ജീസസ്.
ഞാനിവിടെ സൂചിപ്പിച്ച കർത്താവായ യേശുവിനെ പോലെയോ, അതല്ലെങ്കിൽ ഹവ്വയെ പോലെയോ ഒക്കെ.
With a great longing in your body.
നിങ്ങളുടെ ശരീരത്തിൽ അത്യധികമായിരിക്കുന്ന ഒരു വാഞ്ച ഉണ്ട്.
കോൺഷ്യൻസ് റിമൈൻഡ്സ് യു ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദി ഡെവിൾ ഈസ് സ്റ്റാൻഡിംഗ് ദി അദർ സൈഡ് ടെല്ലിംഗ് യു ഫോർഗെറ്റ്.
മനസാക്ഷി ദൈവത്തിന്റെ വചനം നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാച് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മോഹത്തെ തൃപ്തിപ്പെടുത്തുവാനായി നിങ്ങളോട് പറയും.
ഇൻ ദാറ്റ് മോമെന്റ്,
ആ നിമിഷം,
യു ആർ ഈദർ ഗോയിങ് ടു ഫോളോ ഈവ് ഓർ യു ആർ ഗോയിങ് ടു ഫോളോ ജീസസ്.
നിങ്ങൾ ഒന്നുകിൽ ഹവ്വയെ നിങ്ങൾ അനുകരിക്കുന്നവരാകും, അല്ലെന്നുവരികിൽ നിങ്ങൾ യേശുവിന്റെ
ശിഷ്യരായിരിക്കും.
ഈ രണ്ടിൽ ഒരു സാധ്യതയുള്ളൂ എല്ലാ പരീക്ഷയിലും.
The word of God on one side, the devil on the other side.
ദൈവത്തിന്റെ വചനം ഒരു വശത്ത്, പിശാച് മറുവശത്ത്.
The conscience reminding you of God's word.
ദൈവത്തിന്റെ വചനം മനസാക്ഷിയിൽ ഉയർത്തപ്പെടുന്നു.
The devil reminding you of the pleasure you can get by doing this.
എന്നാൽ ഈ മോഹത്തിന് അധീനപ്പെട്ടാൽ നിന്റെ ശരീരത്തിൽ നിനക്ക് ലഭിക്കുവാൻ പോകുന്നതായിരിക്കുന്ന ആനന്ദം, തൃപ്തി, അതിനെക്കുറിച്ച് പിശാച് ഓർപ്പിക്കുന്നു.
When you are tempted next week, next month, please remember what you heard this.
അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ എപ്പോഴെങ്കിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഈ കേട്ട ദൈവത്തിന്റെ വചനം നിങ്ങൾ ഓർക്കണം.
Now the devil is saying,
ഇപ്പോൾ പിശാച്
you can satisfy your bodily need.
നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യം ദൈവം തന്നെ വെച്ചതായിരിക്കുന്ന ഒരു വിശപ്പദാഹം നിങ്ങളുടെ കണ്ണുകളുടെ മോഹത്തിന്റെ ആ പരീക്ഷ നിനക്ക് നിന്റെ കണ്ണുകളെ തൃപ്തിപ്പെടുത്തുവാൻ
കഴിയും. എന്നാൽ
ദൈവത്തിന്റെ വചനം നിന്റെ മനസാക്ഷിയിൽ നിന്റെ ദൈവ വചനം ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ കണ്ണുകൊണ്ട് മോഹിക്കുമ്പോൾ അത് വ്യഭിചാരത്തിന് തുല്യമാണ് എന്നുള്ള മനസാക്ഷിയുടെ
ഓർമ്മപ്പെടുന്നു.
എന്നാൽ പിശാച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു.
And God's word keeps on reminding you.
ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ ഉണർത്തലുകൾ മനസാക്ഷിയിൽ തുടർമാനമായി വന്നുകൊണ്ടിരിക്കുന്നു.
Finally,
ഒടുവിൽ,
you choose one or the other, just like even just like Jesus.
ഈ രണ്ട് ശബ്ദങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളും തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും.
Why didn't the devil come back to Jesus again and say, come on, just think about it, you need some food in your body?
പിശാച് എന്തുകൊണ്ടാണ് വീണ്ടും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അതേ പരീക്ഷയുടെ കാര്യം വീണ്ടും ഓർപ്പിച്ച് നിന്റെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമല്ലേ, നീ മരിച്ചു പോകത്തില്ലേ, പിന്നെ എന്താ വരാഞ്ഞത്?
Why did he just tempt once in Nazareth and then move on to another temptation?
ആ പരീക്ഷയുടെ അതേ മേഖലയിൽ തന്നെ യേശുവിനെ ഒന്ന് വീഴിക്കുവാൻ അവൻ അത് വീണ്ടും പരിശ്രമിക്കാതെ മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാണ്?
Is that the way he tempts you?
പിശാചും നിങ്ങളെ ആ നിലയിൽ ആണോ പരീക്ഷിക്കുന്നത്?
No.
അല്ല.
He tempts you. You say no. And he comes back to the same temptation again.
നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിൽ ജയിച്ചു, എന്നാൽ വീണ്ടും അതേ കാര്യത്തിൽ പരീക്ഷിക്കാൻ പിശാച് നിങ്ങൾ
വീണ്ടും
സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ തവണയും അതേ പരീക്ഷയുമായി പിശാച് നിങ്ങളുടെ അടുക്കൽ വരുന്ന
അനുഭവം.
എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ പിശാച് എന്തുകൊണ്ടോ അതിനൊരു ശ്രമം
നടത്തി.
ഹവയുടെ കാര്യത്തിൽ അവന് ആ തന്ത്രമാണ് പ്രയോഗിച്ചത്. അവളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു.
He knew that Eve is not so firm on God's word.
ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ ആ കാര്യത്തിൽ വേണ്ടത്ര നിഷ്കർഷയും നിർബന്ധവും.
He knew that Jesus was absolutely firm once the word of God said something.
പിശാചിന് ഒരു കാര്യം ഉറപ്പായി. പരീക്ഷിച്ചപ്പോ ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ ദൈവം ഒരു കാര്യം പറയുകയാണെങ്കിൽ 100% യേശുവിനെ സംബന്ധിച്ചോളം തീരാനും വേറൊരു കാര്യം.
If the devil sees that you are absolutely firm on God's word, he'll leave you alone.
ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടുള്ള വ്യക്തിയാണെന്ന് പിശാചിന് മനസ്സിലായാൽ ആ മേഖലയിൽ പിന്നെ നിങ്ങളെ പരീക്ഷിക്കുവാൻ അവൻ ധൈര്യപ്പെടുകയില്ല.
How often will he try to tempt you to cheat in an examination when you are absolutely firm? I'll never do it. Even if I have to fail, I won't cheat.
പരീക്ഷയിൽ തോൽക്കേണ്ടി വന്നാൽ തോൽക്കട്ടെ, ഒരിക്കലും ഞാൻ കോപ്പിയടിക്കുകയില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിർണയമുള്ള വ്യക്തിയാണെന്ന് വരില്ല. രണ്ടാമത്തെ ഒരു പ്രാവശ്യം
പിശാച്
ആ വിഷയത്തിൽ നിങ്ങളെ വെറുതെ.
Why does he keep on troubling some people? Because he knows these fellows are not firm on God's word.
ചിലരെ പിശാച് ഒരേ മേഖലയിൽ തന്നെ പിന്നെയും 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 പരീക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അത്ര കർക്കശമല്ല എന്ന്
പിശാച്.
അവരുടെ ജീവിതത്തില് ആത്മാവിന്റെ വാളാണ് ദൈവത്തിന്റെ വചനം എന്നവർ അറിഞ്ഞിട്ടില്ല.
God is so broken, there's only a little stump left and the devil knows that.
അവർ വാളൊക്കെ പിടിച്ചിട്ടുണ്ട്, അതിന്റെ പിടിയൊക്കെ അവരുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്, പക്ഷേ അതിന്റെ ബ്ലേഡ് മുറിഞ്ഞുപോയി, അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പിശാചിനറിയാം.
Then the devil came with another temptation.
യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിശാച് മറ്റൊരു
പരീക്ഷയാണ്.
അവിടെയും യേശുവിന് മറുപടി ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
No hope with him there.
അവിടെയും രക്ഷയില്ല.
So the devil tries another one.
അതുകൊണ്ട് പിശാച് മൂന്നാമതൊരു മേഖലയിലേക്ക് നീങ്ങുകയാണ്.
And he said, it's written this, get away, Satan.
പിശാചിനോട് പറയുന്നത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, പിശാച് എന്നെ വിട്ടു പോ.
And he left him.
പിശാച് അവനെ വിട്ടുപോയതാണ്.
And he came back again. He tempted him in other areas for 3 years.
ഒരുപക്ഷെ കുറെ നാളിന് ശേഷമായിരിക്കാം എങ്കിലും മറ്റു മേഖലകളിൽ യേശുവിനെ അവൻ നിശ്ചയമായി പരീക്ഷിച്ചിട്ടുണ്ട്.
Now you see 1 John chapter 2.
യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ രണ്ടാം അധ്യായം എടുക്കാമോ? 1 John chapter 2.
A lovely word for young people.
ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം വളരെ മനോഹരമായിരിക്കുന്ന ഒരു ദൈവം.
എക്സാക്ട്ലി വാട്ട് വി ജസ്റ്റ് ടോക്ഡ് അബൌട്ട്.
ഇപ്പോൾ നമ്മൾ സംസാരിച്ച അതേ കാര്യം കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നു.
വേഴ്സ് 14, ദി മിഡിൽ ഓഫ് ദാറ്റ് വേഴ്സ്.
രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിന്റെ മധ്യഭാഗം.
I've written to you young men, let me read it like this.
ഞാനിതിങ്ങനെ വായിക്കട്ടെ.
I've written to you young men.
ബാല്യക്കാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു.
Because you're standing with the word of God on one side and the devil on the other side.
നിങ്ങൾ ദൈവവചനം നിങ്ങളുടെ ഒരു വശത്തും നിങ്ങൾ ദുഷ്ടനായ പിശാച് മറുവശത്തുമായി നിങ്ങൾ നിൽക്കുന്നവരാണ്.
But because you are strong in the word of God, you have overcome the wicked one.
എന്നാൽ അങ്ങനെ ഒരു വശത്ത് ദൈവവചനവും മറുവശത്ത് പിശാചും ദുഷ്ടനും ഉണ്ടെങ്കിലും നിങ്ങൾ ദൈവവചനത്തിൽ ശക്തരാകിയാൽ നിങ്ങൾ മറുവശത്തുള്ള ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു.
You young men and women, you are exactly like even Jesus, but you followed Jesus.
ചെറുപ്പക്കാരെ, യുവതിയുവാക്കന്മാരെ, നിങ്ങൾ യേശുവിനെ പോലെയും ഹൗവയെ പോലെയും തന്നെയാണ് നിങ്ങളുടെ പരീക്ഷയുടെ ഈ സമയത്ത്. എന്നാൽ നിങ്ങൾ ഹൗവയുടെ പാത തിരഞ്ഞെടുക്കാതെ യേശുവിനെ പോലെ നിങ്ങൾ ദുഷ്ടനെ
ജയിച്ചിരിക്കുന്നു.
യൗവനക്കാരെ, ബാല്യക്കാരെ, നിങ്ങൾ ജയാളികളായി തീർന്നിരിക്കുന്നു യേശുവിനെ പോലെ.
Imagine if the Holy Spirit can write that about all of you sitting here.
ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും കുറിച്ച് പരിശുദ്ധാത്മാവിന് ഈ വാക്കുകൾ എഴുതുവാൻ കഴിഞ്ഞാൽ എത്ര ധന്യമാണ്.
That the devil knows that when it comes to the word of God, you are absolutely firm and unshakable on it.
ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, അനുസരണത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ 100% വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾ കർക്കശതയോടെ അനുസരിക്കുവാൻ മനസ്സ് വെച്ചവരാണെന്ന് പിശാച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ അടുക്കൽ തന്ത്രങ്ങളുമായി ആ വിഷയത്തിൽ വരികയില്ല.
Our churches have been founded on seeking to follow the word of God exactly even in the smallest areas.
ഏറ്റവും ചെറിയ മേഖലകളിൽ പോലും ദൈവവചനത്തെ കൃത്യമായി അനുസരിക്കുവാൻ മനസ്സ് വെച്ചിരിക്കുന്ന ഒരു ആത്മാവിലാണ് വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ പ്രാദേശിക സഭകൾ ഉടലെടുത്തിരിക്കുന്നത്.
We don't even call people pastors because there's not a single church leader called a pastor in the New Testament. Small thing like that.
സഭയിൽ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന സഹോദരന്മാരെ പാസ്റ്റർമാരെന്ന് പോലും നാം വിളിക്കുവാൻ സമ്മതിക്കാത്തതിന്റെ കാരണം ദൈവവചനത്തിൽ ഒരിടത്തു പോലും സഭയിലെ സ്പിരിച്വൽ ലീഡേഴ്സിനെ പാസ്റ്റർമാരെന്ന് വിളിച്ചിട്ടില്ല.
You say that's a small thing.
നിങ്ങൾ പറയുമായിരിക്കും ഇതാണ് ഒരു വലിയ കാര്യം.
Yeah, this is small thing.
ഒരു ചെറിയ കാര്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു.
The question is not whether it's a small thing. The question is who has commanded these things. That is a great person who has commanded it in God's word.
പ്രസക്തമായിരിക്കുന്ന ചോദ്യം ഇതൊരു ചെറിയ കാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല. എന്നാൽ ഈ ചെറിയ കാര്യമാണെങ്കിലും അത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? വലിയവനായ ദൈവമാണ്.
In every area, if the devil sees we are firm on God's word, he'll try to shake you like anything from it. But if you are firm, you'll overcome him.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവവചനത്തിൽ നാം വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമുള്ളവരാണെന്ന് പിശാച് കണ്ടാൽ ഒരുപക്ഷെ കുറേ നാളത്തേക്ക് നിങ്ങളെ ഒന്ന് പിടിച്ചുലയ്ക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചെന്ന് വരാം. എന്നാൽ അവൻ ജയിക്കുകയില്ല. നിങ്ങൾ യേശുവിനെ പോലെ ധ്യാനികളായിരിക്കും.
You're going to go out from here.
നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്.
എവ്രി ഡേ ഓഫ് യുവർ ലൈഫ്,
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും,
യു ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ബിറ്റ്വീൻ ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദി വിക്കഡ് വൺ.
നിങ്ങൾ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന ഒരു വശത്തും പിശാച് മറുവശത്തുമായിട്ട് നിങ്ങൾ മുന്നേറുവാൻ പോവുകയാണ്.
മേക്ക് ഷുവർ ദാറ്റ് 1 John 2:14 ഈസ് ഫുൾഫിൽഡ് ഇൻ യുവർ ലൈഫ്.
1 യോഹന്നാൻ 2:14 ഞാന് കുറച്ച് വിശദീകരിച്ച് ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഒരു വശത്ത് ദുഷ്ടൻ, മറുവശത്ത്
ദൈവവചനം.
നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ഈ കാര്യം സ്വപ്നം കാണണം. അവിടെ ദൈവാത്മാവ് ഏത് ചെറുപ്പക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ആ ബാല്യക്കാരിൽ ഒരുവനാണ് ഞാൻ, ഒരുവളാണ് ഞാൻ.
I see the word of God, my conscience reminding me of it.
ദൈവത്തിന്റെ വചനം എന്റെ മനസാക്ഷിയിൽ എപ്പോഴെങ്കിലും എന്നെ ഓർപ്പിച്ചുണർത്തുമ്പോൾ,
and I see the devil tempting me, saying your need, your desert need, and there's a passion in your body, fulfill it, you'll get some pleasure.
നിന്റെ ശരീരത്തിന്റെ ഒരു ആഗ്രഹമല്ലേ, അത് അത്യധികം കഠിനമായിരിക്കുന്നു, അതിന് തൃപ്തി വരട്ടെ എന്ന് പറഞ്ഞ് നിന്നെ പരീക്ഷിക്കുമ്പോൾ ഒരല്പസമയത്തേക്ക് എന്ന് പറഞ്ഞ് നിനക്ക് മധുരമായ നിലയിൽ
വെച്ചുകൊടുക്കുമ്പോൾ,
അവയോട് ഒരു പക്ഷേ അവനെ സംസാരിച്ച് പറഞ്ഞു കാണും, ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചിട്ട് മുഴുവനൊന്നും തിന്നണമെന്നില്ല, ഒരു കടി മതി, ഒറ്റ
പ്രാവശ്യം,
5 സെക്കൻഡിന്റെ ഒരു കാര്യമല്ലേ ഉള്ളൂ. നിന്റെ ആ മോഹം, ജഡത്തിലെ മോഹത്തിന് പൂർത്തി വരട്ടെ.
ഇൻ ദാറ്റ് മോമെന്റ്,
ആ നിമിഷം,
you are going to follow Eve or Jesus, one of the two.
പരീക്ഷയുടെ ഏറ്റവും ശക്തമായിരിക്കുന്ന ആ നിമിഷം നിങ്ങൾ ഒന്നുകിൽ യേശുവിനെ അനുഗമിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഹവ്വയെ
പിന്തുടരും.
ദൈവരാജ്യത്തിലേക്ക് സമൃദ്ധിയുള്ളതായിരിക്കുന്ന ഒരു പ്രവേശനം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണ്?
Or you're going to hang your head in shame like Adam and Eve walking out with their head hanging in shame outside
paradise. Yes, you're going to be able to stand up and you'll be able to enter the kingdom of God in the kingdom of God. Or you'll be able to stand up and you'll be able to enter the kingdom of God in the kingdom of
God. And when God comes, you'll hide.
ദൈവം കൂട്ടായ്മയ്ക്കായി നിങ്ങളെ വിളിച്ചുകൊണ്ട് തിരഞ്ഞു വരുമ്പോൾ നിങ്ങൾ വൃക്ഷങ്ങളുടെ പിറകിൽ ഓടി ഒളിക്കും.
Dear brothers and sisters,
എന്റെ പ്രിയപ്പെട്ട സഹോദരി
സഹോദരി, God needs some strong young people in Kerala for him.
കർത്താവിന് തനിക്കായി കേരളത്തില് ആത്മാവിൽ ശക്തരായിരിക്കുന്ന, ദൈവവചനത്തിൽ ശക്തരായിരിക്കുന്ന യുവതിയുവാക്കന്മാരെ ആവശ്യമുണ്ട്.
I want to say this finally.
ഒടുവിലായി ഞാൻ ഈ കാര്യം പറയട്ടെ.
There is only one way you can get this power to overcome Satan.
പാപത്തെ ജയിക്കുവാനായിട്ട് നിങ്ങൾക്ക് ശക്തി ലഭിക്കുവാൻ ഒരേ
മാർഗ്ഗമേ ഉള്ളൂ. You need to be filled with the Holy Spirit.
നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ള ഏക മാർഗം മാത്രമേ അതിനുള്ളൂ.
It's very interesting. It says the Holy Spirit came upon Jesus, then he was tempted.
ദൈവവചനം വായിക്കുമ്പോൾ എത്ര വ്യക്തമായി, എത്ര അത്ഭുതകരമായ സത്യമാണ് നാം വായിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ യേശു യോർദാന്റെ സ്നാനത്തിൽ അവൻ നിറയപ്പെട്ടു, അവൻ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക്
നടന്നു.
ഒടുവിലായിട്ട് ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാൻ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം.
Jesus full of the Spirit went to the wilderness.
നാം അവിടെ ആദ്യം വായിക്കുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവനായി അവൻ മരുഭൂമിയിലേക്ക്.
After he was tempted,
അവൻ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം 14-ാം വാക്യത്തിൽ ആത്മാവിന്റെ നിറവോടെ അവൻ പരീക്ഷയെ നേരിടുവാൻ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടുവെങ്കിൽ പരീക്ഷകളെ ജയിച്ചവനായ യേശുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആത്മാവ് നിറഞ്ഞവനെന്നല്ല, ആത്മാവിന്റെ ശക്തിയുള്ളവനായി യേശു ഗലീലയിലേക്ക് മടങ്ങി.
ഐ കൻ ഫോളോ ഹിം.
ഈ യേശുവിനെ എനിക്ക് അനുഗമിക്കുവാൻ
കഴിയും.
പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഒന്ന് നിറയപ്പെട്ടാൽ മാത്രം പോരാ സഹോദരങ്ങളെ.
ഇസ് ദ മിസ്റ്റേക്ക് ഇൻ ദ പെന്തക്കോസ്റ്റൽ ചർച്ച്.
പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളിൽ സഭ കൂട്ടങ്ങളിലുള്ളതായിരിക്കുന്ന പിശക് തെറ്റവിടെയാണ്.
ദേ സ്റ്റക്ക് ഇൻ ലക്ക് ലൂക്ക് 4:1.
ലൂക്കോസ് 4:1 അവർ ഉടക്കി നിൽക്കുകയാണ്.
നോട്ട് കം ടു വേഴ്സ് 14.
അധ്യായത്തിന്റെ തന്നെ 14-ാം വാക്യത്തിലേക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞതിലേക്ക് അവർ വരുന്നില്ല.
ഇൻ ബിറ്റ്വീൻ ദോസ് വേഴ്സസ് ഈസ് എ ലൈഫ് ഓഫ് ഓവർകമ്മിങ് ടെംപ്റ്റേഷൻ.
1-ാം വാക്യത്തിന്റെയും 14-ാം വാക്യത്തിന്റെയും ഇടയ്ക്ക് നാം കാണുന്നത് പരീക്ഷകളെ ജയിക്കുന്ന ഒരു ജയാളിയുടെ.
യു യങ് മെൻ,
ചെറുപ്പക്കാരെ,
യു യങ് വിമൻ,
യുവതികളെ,
യു ആർ സ്ട്രോങ്,
നിങ്ങൾ ശക്തരാണ്.
ബിക്കോസ് the word of God remains in you.
ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശക്തരാണ്.
You have overcome the wicked one.
നിങ്ങൾ ദുഷ്ടനെ ജയിച്ചവരാണ്.
Let's pray.
നമുക്ക് തന്നെ വണക്കാം, പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗ്ഗസ്ഥ പിതാവേ,
I pray that there'll be such a tremendous longing in the hearts of many people here to be filled with the Holy Spirit.
കർത്താവേ, ഇന്ന് രാത്രി ഇവിടുത്തെ വചനം കേട്ടാ അനേകരുടെ ഉള്ളത്തിൽ അങ്ങയുടെ ആത്മാവിനാൽ നിറയപ്പെടുവാനുള്ള ശക്തമായിരിക്കുന്ന ഒരു ദാഹം അവിടെ നിന്നിപ്പോൾ
പകരണമേ.
പരീക്ഷയുടെ സമയങ്ങളിൽ 100% അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ അവരെ സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എല്ലാ ദിവസവും ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.